ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഏപ്രിൽ 28. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നും 2 ശമുവേൽ 19-20 അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 20 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 2 ശമുവേൽ 19. രാജാവ് അബ്ശാലോമിനെ ചൊല്ലി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് യോവാബ് കേട്ടു. എന്നാൽ രാജാവ് തന്റെ മകനെ കുറിച്ച് വ്യസനിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ച് ഒളിച്ചു വരും പോലെ ജനം അന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, "എന്റെ മകനെ അബ്ശാലോമേ, അബ്ശാലോമേ, എന്റെ മകനെ" എന്നുറക്ക നിലവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, "ഇന്ന് നിന്റെയും നിന്റെ പുത്രിപുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകല ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങൾ എല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നിനക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്ക. നീ പുറത്തു വരാത്ത പക്ഷം യഹോവയാണേ ഈ രാത്രി ആരും നിന്നോടുകൂടെ താമസിക്കുകയില്ല. അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും." അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കൽ ഇരുന്നു. രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്നു എന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു. ഇസ്രായേലിയർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു, "രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്?" എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാദാരിന്റെയും അടുക്കൽ ആളയച്ചു പറഞ്ഞതെന്തെന്നാൽ, "നിങ്ങൾ യഹൂദ മൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രയേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരുന്നു. നിങ്ങൾ എന്റെ സഹോദരന്മാർ, എന്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ അമാസയോട്, 'നീ എന്റെ അസ്ഥിയും മാംസവും അല്ലോ. നീ യോവാബിന് പകരം എപ്പോഴും എന്റെ മുമ്പിൽ സേനാപതിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവീൻ.' ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ, "നീയും നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങി വരുവീനെന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കൽ എത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. ബഹൂരീമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ ഷിമയും യഹൂദ പുരുഷന്മാരോടുകൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബദ്ധപ്പെട്ടു ചെന്നു. അവനോടുകൂടെ 1000 ബെന്യാമീനിയരും ഷൗലിന്റെ ഗൃഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാൺകെ യോർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ഷിമയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, "എന്റെ യജമാനൻ എന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനായ രാജാവ് യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്നറിയുന്നു. അതുകൊണ്ടിതാ, യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസേഫിന്റെ സകല ഗൃഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ സെരൂയിയുടെ മകനായ അബീഷായി യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ഷിമെയി അത് നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിനും എനിക്ക് നിങ്ങൾക്കും തമ്മിൽ എന്ത്? ഇന്ന് ഇസ്രയേലിൽ ഒരുത്തനെ കൊല്ലാമോ? ഇന്ന് ഞാൻ ഇസ്രയേലിന് രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ ഷിമയിയോട്, നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യവും ചെയ്തു. ഷൗലിന്റെ മകനായ മെഫീബോശേത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തന്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരുശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശേത്തെ, നീ എന്നോടുകൂടെ വരാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനനായ രാജാവെ, എന്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിന് കോപ്പിഴയണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ, അവൻ യജമാനനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു, തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. യജമാനനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പിതൃഭവനും ഒക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കി. രാജാവിനോട് ആവലാതി പറവാൻ അടിയന് ഇനി എന്ത് അവകാശമുള്ളൂ? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകത്തെടുത്തുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശേത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ, യജമാനനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലയാദ്യനായ ബർസില്ലായിയെയും രോഗേലേമിൽ നിന്ന് വന്ന് രാജാവിനെ യോർദാൻ അക്കര കടത്തി യാത്രയയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനീയമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടെ പോരുക, ഞാൻ നിന്നെ യെരുശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാജാവിനോടുകൂടെ യെരുശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയന് അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതകാരുത്തികളുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? അടിയൻ യജമാനനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനെ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന്? എന്റെ പട്ടണത്തിൽ എന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിട കൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കിംഹാം ഇതാ, അവൻ യജമാനനായ രാജാവിനോടുകൂടെ പോരട്ടെ, നിനക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താലും. അതിന് രാജാവ്, കിംഹാം എന്നോടുകൂടെ പോരട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം, നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോടുകൂടെ പോയി. യഹൂദ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടെ രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ച് കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രയേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ, അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിന്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്നുത്തരം പറഞ്ഞു. ഇസ്രയേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്, ദാവീദിങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചത് എന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്നുത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രയേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. 20 അധ്യായം. എന്നാൽ ബെന്യാമീനിയനായ ബിക്രിയുടെ മകനായ ഷേബ എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി, ദാവീദിങ്കൽ നമുക്ക് ഓഹരിയില്ല, ഇഷായിയുടെ മകങ്കൽ അവകാശവുമില്ല, ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലൊക്കെയും ദാവീദിനെ വിട്ട് പിന്മാറി ബിക്രിയുടെ മകനായ ഷേബയുടെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരുശലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് യെരുശലേമിൽ അരമനയിലെത്തി അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടികളെയും രാജാവ് അന്തപുരത്തിലാക്കി രക്ഷിച്ചു എങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിലിരുന്ന് വൈധവ്യം ആചരിച്ചു. അനന്തര രാജാവ് അമാസയോട്, നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവൻ താമസിച്ചുപോയി. എന്നാറെ ദാവീദ് അബീഷായിയോട്, അബ്ശാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ഷേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോവാബിന്റെ ആളുകളും ക്രേത്യരും പ്ലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബിയോനിലെ വലിയ പാറയുടെ അടുക്കൽ എത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കച്ചയിൽ ഉറയോടുകൂടെ ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോവാബ് അമാസയോട്, സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചുപോയി. യോവാബും അവന്റെ സഹോദരനായ അബീഷായിയും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടർന്നു. യോവാബിന്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോവാബിനോട് ഇഷ്ടമുള്ളവനും ദാവീദിന്റെ പക്ഷക്കാരനും യോവാബിന്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിനടുവിൽ രക്തത്തിൽ മുഴുകിക്കിടന്നതുകൊണ്ട് ജനമൊക്കെയും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നു എന്ന് കാണുക കൊണ്ട് അവനൊരു വസ്ത്രം അവന്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യോവാബിന്റെ പിന്നാലെ പോയി. എന്നാൽ ഷേബ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലും കൂടി കടന്ന് ആബേലിലും ബേത് മാഖയിലും എല്ലാ ബേരിയരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചുകൂടി അവന്റെ പിന്നാലെ ചെന്നു. മറ്റവർ വന്ന് ബേത് മാഖയോട് ചേർന്ന ആബേലിൽ അവനെ നിരോധിച്ച് പട്ടണത്തിന് നേരെ വാടകോരി. അത് കിടങ്ങിന്റെ വക്കത്തായിരുന്നു. യോവാബിനോട് കൂടെയുള്ള എല്ലാ പടജനവും മതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ളൊരു സ്ത്രീ, കേൾപ്പീൻ കേൾപ്പീൻ, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്തു വരുവാൻ അവനോട് പറവീൻ എന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അടുത്ത് ചെന്നപ്പോൾ, നീ യോവാബോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അതെ എന്ന് അവൻ പറഞ്ഞു. അവൾ അവനോട്, അടിയന്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാം എന്ന് അവൻ പറഞ്ഞു. എന്നാറെ അവൾ, ആബേലിൽ ചെന്ന് ചോദിക്കണം എന്ന് പണ്ടൊക്കെ പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഞാൻ ഇസ്രയേലിൽ സമാധാനവും വിശ്വസ്തതയും ഉള്ളവരിൽ ഒരുത്തിയാകുന്നു. നീ ഇസ്രയേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിപ്പാൻ നോക്കുന്നു. നീ യഹോവയുടെ അവകാശം മുടിച്ചു കളയുന്നത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യോവാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്ക് ഒരിക്കലും സംഗതിയാകരുതേ? കാര്യം അങ്ങനെയല്ല. ബിക്രിയുടെ മകനായ ഷേബ എന്നൊരു എഫ്രയീം മലനാടുകാരൻ ദാവീദ് രാജാവിനോട് മത്സരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടു പോകാം എന്ന് പറഞ്ഞു. സ്ത്രീ യോവാബിനോട്, അവന്റെ തല മതിലിന്റെ മുകളിൽ നിന്ന് നിന്റെ അടുക്കൽ ഇട്ടുതരും എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ചെന്ന് തന്റെ ജ്ഞാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ ബിക്രിയുടെ മകനായ ഷേബയുടെ തല വെട്ടി യോവാബിന്റെ അടുക്കൽ ഇട്ടുകൊടുത്തു. അപ്പോൾ അവൻ കാഹളമൂതി എല്ലാവരും പട്ടണം വിട്ട് വീടുകളിലേക്ക് പോയി. യോവാബ് യെരുശലേമിൽ രാജാവിന്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോവാബ് ഇസ്രയേൽ സൈന്യത്തിനൊക്കെയും അധിപതിയായിരുന്നു. യഹോയാദയുടെ മകനായ ബെനയാവ് ക്രേത്യരുടെയും പ്ലേത്യരുടെയും നായകനായിരുന്നു. അദോരാം ഊഴിയവേലക്കാർക്ക് മേൽവിചാരകൻ. അഹീലൂദിന്റെ മകനായ യഹോശാഫാത്ത് മന്ത്രി. ഷെവ രായസക്കാരൻ. സാദോക്കും അഭ്യാദാരും പുരോഹിതന്മാർ. യായിര്യനായ ഈരയും ദാവീദിന്റെ പുരോഹിതൻ ആയിരുന്നു. ലൂക്കോസേജി സുവിശേഷം 21:20-38 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലേം ചവിട്ടിക്കളയുകയും ചെയ്യും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അവൻ ദിവസേന പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവു മലയിൽ പോയി പാർക്കും. ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദേവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും.
ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ ഇന്ന് നാം വായിക്കുകയുണ്ടായല്ലോ. ഈ അധ്യായത്തിൽ നാം കണ്ടത് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ വന്ന സമയത്ത് ദൈവാലയത്തിന്റെ കാഴ്ച, ദൈവാലയത്തിന്റെ ഭംഗി, അത് ശിഷ്യന്മാർ ദർശിക്കുന്നതും ദൈവാലയത്തിൽ വന്ന ഒരു ദരിദ്രയായ വിധവ തന്റെ സമ്പാദ്യം മുഴുവൻ ദൈവ ആലയത്തിൽ സമർപ്പിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ അവരുടെ ശ്രദ്ധ പതിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മനോഹരമായ കല്ലുകളാലും അലങ്കാരങ്ങളാലും ഒക്കെ നിർമ്മിക്കപ്പെട്ട ഈ ദൈവാലയത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഈ ശിഷ്യന്മാർ ഇവിടെ വന്ന സമയത്ത് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് പ്രത്യേകമായ ഒരു സ്വപ്ന ലോകത്ത് അവർ എത്തിയിരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കതിനെ ഒരുപക്ഷെ കാണുവാൻ കഴിയും. ഇപ്പോൾ യേശു യെരുശലേമിലാണ്, അവർ അവനെ മിശിഹ ആണെന്ന് വിശ്വസിക്കുന്നു. മിശിഹ വരുമ്പോൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് നടക്കും, അല്ലെങ്കിൽ അവര് ഒരു വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് നിലയിലേക്ക് അവരെ കൊണ്ടുവരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമയത്ത് ഇപ്പോഴിതാ യേശു യെരുശലേമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എത്തിയെന്ന് മാത്രമല്ല, ദൈവാലയത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെ അവിടെ നടക്കുകയുണ്ടായി. ഇതൊക്കെ കാണുമ്പോൾ ശിഷ്യന്മാർ ചിന്തിക്കുന്നത് ഇതായിരിക്കാം, ഒരുപക്ഷെ അവൻ രാജാവാകും, അവൻ അവരുടെ നേതാവാണ്, അവന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് യെരുശലേം ദേവാലയത്തിൽ അവരുടേതായിട്ടുള്ള പദവികളോടെ ഇരിക്കുവാനുള്ള ഒരു പ്രത്യേക ഓഫീസ് സ്പേസ് പോലെ അവർ ആ ദേവാലയത്തെ അപ്പോൾ ഒരുപക്ഷെ കണ്ടു എന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ അവർ അത്രമാത്രം അതിന് പ്രാധാന്യം കൊടുത്ത് അവിടെ സംസാരിക്കേണ്ടതില്ല. അവർ ചിന്തിക്കുന്നതൊക്കെ അവർക്ക് മുമ്പിൽ അവരെന്താകുവാൻ പോകുന്നു എന്നുള്ള അവരുടെ ഉയർച്ച, അവർക്ക് വരുവാൻ പോകുന്ന ഉയർച്ചയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ആണ് അവരെ ഒരുപക്ഷെ അവിടെ ഭരിച്ചത്. എന്നാൽ അതിൻ്റെ അവരുടെ ചിന്തകളെയൊക്കെ മാറ്റിമറിക്കുന്ന മറുപടിയാണ് യേശു അവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് യേശു പറയുന്നു. ഇന്ന് നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ 20 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭാഷണത്തിന്റെ അവസാന ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സൈന്യങ്ങൾ എരിശിലമേ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂര്യകാരം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് അവരോട് പറയുന്നു. പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്ത്യ നാളുകളുടെ അവസാന സമയങ്ങളുടെ കാര്യങ്ങൾ വരെയും അവിടെ പറയുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്കവണ്ണമാണ് യേശുവിന്റെ വാക്കുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ആ സമയങ്ങളിൽ അവിടെ കാണുന്ന അവർക്ക് ഏറ്റവും നന്നായി ഗ്രഹിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അടയാളങ്ങൾ, അന്ത്യകാലത്തിന്റെ അവസാന സമയങ്ങളുടെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആകാശത്തിന്റെ ശക്തികളൊക്കെ ഇളകിപ്പോകുമെന്നും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിന്റെയും കടലിലെ ലക്ഷ്യങ്ങളും ഓളങ്ങളുടെ വ്യത്യാസങ്ങളും ഒക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് യേശു അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് 33 വാക്യം പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പ്രധാനമായ ഒരു വാക്യമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവചനത്തിന്റെ ശ്രേഷ്ഠത, നാം ഈ ദിവസങ്ങളിൽ വായിക്കുന്ന ദൈവവചനം അതെത്രമാത്രം ശക്തമാണ്, അതിൻ്റെ വില എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് ഈ ഭാഗത്ത് വ്യക്തമായി കർത്താവിൻ്റെ ഭാഷയിൽ, കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. നാം ഇന്ന് നിലനിൽക്കുമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഈ ഭൂമിയെ മാറിപ്പോകുമെന്നും ആകാശം മാറിപ്പോകുമെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല, അതിനപ്പുറത്ത് ഉള്ള കാര്യമാണതൊക്കെ. അങ്ങനെ ഉള്ള ഒരു കാര്യം, ആകാശം മാറിപ്പോയാൽ പോലും, ഭൂമി മാറിപ്പോയാൽ പോലും, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല എന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ, സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരുവാനുള്ള പല കാര്യങ്ങൾ കർത്താവ് ഇവിടെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 36 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്ന വാക്കിതാണ്, വാചകം ഇതാണ്, ആകാലം സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ഉണർന്നിരിക്കുക; രണ്ടാമത്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ, വിടുതൽ പ്രാപിക്കുവാനുള്ള മാർഗമായി ഈ ജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും, ഒന്ന്, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം; രണ്ടാമത്, അവസാനം മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ, ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരാകേണ്ടതിന്, പ്രാപ്തരാകേണ്ടതിന് ഇന്ന് നാം എന്താണ് ചെയ്യേണ്ടത്? ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ജാഗ്രതയോടെ ഇരിക്കുക. ദൈവവചനത്തെ നമുക്കറിയാമല്ലോ, 10 കന്യകമാരുടെ ഉപമ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ജാഗ്രതയോടെ ഇരുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിനെക്കുറിച്ചും മണവാളിന്റെ വരവിനെക്കുറിച്ച് അറിയുവാൻ, അല്ലെങ്കിൽ ഭാഗമാക്കാകുവാൻ കഴിയുകയുള്ളൂ. ഉണർന്നിരിക്കുന്നതിന് വളരെ പ്രത്യേകതയുണ്ട്. അത്തി തളർത്തത് കാണണമെങ്കിൽ, ഉണർന്നത് അത്തിയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനെ കാണുവാൻ കഴിയുകയില്ല. ആകാശത്തിന്റെ ലക്ഷണങ്ങളിലുള്ള മാറ്റങ്ങൾ കാണണമെങ്കിൽ ആകാശത്തെ നിരന്തരമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ കർത്താവിയോട് പറഞ്ഞ ഓരോ ലക്ഷണങ്ങളും കാണണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ, അതിനെ തുടർമാനമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒന്നും അറിയാത്തതുപോലെ ജീവിച്ചിട്ട് കാര്യമില്ല. നാം കാര്യങ്ങളെ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തുകൊണ്ട് ഞാൻ ഈ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൂടെ വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഉണർന്നിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, അത് മാത്രമല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാലത്തും മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഉപദേശം അത് തന്നെയാണ്. ജാഗ്രതയോടെ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ നാളുകളിൽ ദൈവവചന ധ്യാനം, ദൈവവചനം പഠിക്കുന്നത് ആ നിലയിൽ ജാഗ്രതയോടെ മുന്നേറുവാനും പ്രാർത്ഥനയിൽ ആയിരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.